2024 ജൂലൈ 3 ബുധനാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ ഇന്റർനാഷണൽ പേജിൽ നിന്ന് വായിക്കുന്നത് അരവിന്ദ്. കാലാവസ്ഥാ വ്യതിയാനം. എവറസ്റ്റിലെ പർവ്വതാരോഹകരുടെ ശരീരങ്ങൾ കണ്ടെടുക്കുന്നു കാഠ്മണ്ഡു. നേപ്പാൾ. കാലാവസ്ഥാ വ്യതിയാനം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കയറാനുള്ള സ്വപ്നത്തിന് പുറകെ സഞ്ചരിച്ച് അവിടെ വച്ച് മരിച്ച നൂറുകണക്കിന് പർവ്വതാരോഹകരുടെ മൃതദേഹങ്ങൾ ദൃശ്യമാകുകയാണ്. എവറസ്റ്റ് ചരിവുകളിൽ മഞ്ഞ് ഉരുകുകയാണ്. എവറസ്റ്റിലും അതിനോട് ചേർന്നുള്ള കൊടുമുടികളായ ലോൽസയിലും നുപ്സയിലും നേപ്പാളിന്റെ പർവ്വത ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തനത്തിൽ ഇതുവരെ 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 1 അസ്ഥികൂടവശിഷ്ടം മാത്രമാണ്. അതികടനവും അപകടകരവുമായ ദൌത്യത്തിന് ഒരു സംഘം ജീവൻ പണയപ്പെടുത്തിയാണ് മൃതദേഹങ്ങൾ താഴെയിറക്കുന്നത്. ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കാരണം ശരീരങ്ങൾ മഞ്ഞ് കനം കുറയുമ്പോൾ കൂടുതൽ ദൃശ്യമാകുമെന്ന് ടീമിനെ നയിച്ച നേപ്പാൾ സൈന്യത്തിലെ മേജർ ആദിത്യ കാർക്കി പറഞ്ഞു. 12 സൈനികരും 18 പർവ്വതാരോഹകരും അടങ്ങുന്നതാണ് ടീം. 1920കളിൽ പര്യവേഷണങ്ങൾ ആരംഭിച്ചതു മുതൽ 300ലധികം ആളുകൾ പർവ്വതത്തിൽ മരിച്ചു. ഈ സീസണിൽ മാത്രം 8 പേരാണ് മരിച്ചത്. നിരവധി മൃതദേഹങ്ങൾ മഞ്ഞിൽ മൂടിയിരിക്കുന്നു. ചിലത് ആഴത്തിലുള്ള വിള്ളലുകളിലാണ്. മറ്റു ചിലർ ഇപ്പോഴും വർണ്ണാഭമായ ക്ലൈംബിംഗ് ഗിയറിൽ കൊടുമുടിയിലേക്കുള്ള വഴികാട്ടികളായി മാറിക്കഴിഞ്ഞു. ഗ്രീൻ ബൂട്ട്സ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നീ വിളിപ്പേരുകളിൽ അവ നിലനിൽക്കുന്നു. മരണമേഖല ഒരു മനഃശാസ്ത്രപരമായ കാര്യമെന്തെന്നാൽ പർവ്വതങ്ങൾ കയറുമ്പോൾ ഒരു ദൈവിക സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷേ മുകളിലേക്ക് പോകുന്ന വഴിയിൽ മൃതദേഹങ്ങൾ കണ്ടാൽ അത് പ്രതികൂല ഫലമുണ്ടാക്കും. കാർക്കി പറഞ്ഞു. പലരും മരണമേഖലയ്ക്കുള്ളിലാണ്. അവിടെ നേരിയ വായുവും കുറഞ്ഞ ഓക്സിജന്റെ അളവും അസുഖം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മലകയറുന്നവർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. എന്നിരുന്നാലും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ വീണ്ടെടുക്കൽ ദൌത്യം അപകടം നിറഞ്ഞതാണ്. മഞ്ഞിൽ പൊതിഞ്ഞ ഒരു ശരീരം മോചിപ്പിക്കാൻ 11 മണിക്കൂർ എടുത്തു. ടീമിന് അത് വീണ്ടെടുക്കാൻ ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടി വന്നു. ഇത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. മൃതദേഹം വീണ്ടെടുക്കൽ പര്യവേഷണത്തിന് നേതൃത്വം നൽകിയ ടിഷറിംഗ് ജംഗു ഷെർപ്പ പറഞ്ഞു. അതിനെ താഴെയിറക്കുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. ചില മൃതദേഹങ്ങൾ മരണസമയത്തുണ്ടായിരുന്നതുപോലെ ആയിരിക്കും കണ്ടെത്തുമ്പോൾ. പൂർണ്ണ ഗിയർ ധരിച്ച ഷെർപ്പ പറഞ്ഞു. ഉയർന്ന പ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നത് മലകയറ്റ സമൂഹത്തിന് ഒരു വിവാദ വിഷയമാണ്. ഇതിന് 1000 ഡോളർ ചിലവാകും. ഓരോ ശരീരത്തിനും 8 രക്ഷാപ്രവർത്തകർ വരെ ആവശ്യമാണ്. ഒരു ശരീരത്തിന് 100 കിലോഗ്രാം ഭാരമുണ്ടാകും. ഉയർന്ന ഉയരത്തിൽ ഭാരമുള്ളവ വഹിക്കുന്നത് കഠിനമാണ്. ശ്മശാനം രക്ഷാപ്രവർത്തനം അനിവാര്യമാണ്. മൃതദേഹങ്ങൾ പരമാവധി തിരികെ കൊണ്ടുവരണം. നമ്മൾ അവരെ ഉപേക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മലകൾ ഒരു ശ്മശാനമായി മാറും. കാർക്കി പറയുന്നു. മൃതദേഹങ്ങൾ പലപ്പോഴും ഒരു ബാഗിൽ പൊതിഞ്ഞ് താഴേക്ക് ഇറക്കാൻ പ്ലാസ്റ്റിക് സ്ലഡാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിലെ 4-ാമത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ലോൽസയുടെ 8516 മീറ്ററിനടുത്ത് നിന്ന് ഒരു ശരീരം താഴെ കൊണ്ടുവരുന്നത് ഏറ്റവും കഠിനമായ വെല്ലുവിളികളിൽ ഒന്നായിരുന്നുവെന്ന് ഷെർപ്പ പറഞ്ഞു. 2 മൃതദേഹങ്ങൾ പ്രാഥമികമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്തിമ സ്ഥിരീകരണത്തിനായി അധികൃതർ വിശദമായ പരിശോധനകൾ ായി കാത്തിരിക്കുകയാണെന്നും നേപ്പാൾ ടൂറിസം വകുപ്പിൽ നിന്നുള്ള രാകേഷ് ഗുരു പറഞ്ഞു. കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഇപ്പോൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ്. തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവ ഒടുവിൽ സംസ്കരിക്കാൻ സാധ്യതയുണ്ട്. കാണാതായവർ 1924 കൊടുമുടിയിൽ കയറാനുള്ള ശ്രമത്തിനിടെ കാണാതായ ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ ജോർജ് മല്ലോറിയുടെ മൃതദേഹം 1999 ലിലാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ക്ലൈംബിംഗ് പങ്കാളിയായ ആൻഡ്രൂ ഇർവിനെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പർവ്വതാരോഹണ ചരിത്രത്തെ തിരുത്തിയെഴുതുന്ന വിജയകരമായ ഉച്ചകോടിയുടെ തെളിവ് നൽകുന്ന അവരുടെ ക്യാമറയും കണ്ടെത്തിയിട്ടില്ല. 600,000 ഡോളറിലധികം ബഡ്ജറ്റുള്ള ശുചീകരണ ക്യാമ്പയിനിൽ 11 ടൺ മാലിന്യങ്ങൾ തിരികെ കൊണ്ടുവരാൻ 171 നേപ്പാളി ഗൈഡുകളെയും പോർട്ടർമാരെയും നിയമിച്ചു. ഫ്ലൂറസെന്റ് കൂടാരങ്ങൾ, വലിച്ചെറിയപ്പെട്ട ക്ലൈംബിംഗ് ഉപകരണങ്ങൾ, ശൂന്യമായ ഗ്യാസ് കെനിസ്റ്ററുകൾ, മനുഷ്യ വിസർജ്യങ്ങൾ പോലും കൊടുമുടിയിലേക്കുള്ള വഴിയിൽ തള്ളുന്നു. പർവ്വതനിരകൾ ഞങ്ങൾക്ക് പർവ്വതാരോഹകർക്ക് ധാരാളം അവസരങ്ങൾ നൽകി, ഷെർപ്പ പറഞ്ഞു. അതിന്റെ നന്ദിസൂചകമായി ഞങ്ങൾ മലകൾ വൃത്തിയാക്കി മാലിന്യങ്ങളും ശരീരങ്ങളും നീക്കം ചെയ്യുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് പര്യവേഷണങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സമ്മർദ്ദത്തിലാണ്. പക്ഷേ ചരിത്രപരമായ മാലിന്യങ്ങൾ അവശേഷിക്കുന്നു. ഈ വർഷത്തെ മാലിന്യം മലകയറ്റക്കാർ തിരികെ കൊണ്ടുവന്നേക്കാം, കാർക്കി പറഞ്ഞു.